കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 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 വ്യാസനോ കാളിദാസനോ അത് പാസനോ ശല്യോ ശേക്സ്പിയറോ.
സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 3. ഇന്ന് ജനിച്ച നമ്മുടെ നായകൻ പിൽക്കാലത്ത് ആരെയൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. തോമസ് ഹാർഡി, ഡബ്ല്യു ബി യേറ്റ്സ്, റോബർട്ട് ബ്രൗണിംഗ്, മഹാത്മാഗാന്ധി, കാൾ മാർക്സ്. സ്കെപ്റ്റിക്കൽ ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റാഡിക്കൽ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ വർണ്ണിക്കുന്നത്. ഇങ്ങേരുടെ രണ്ടാമത്തെ ഭാര്യയാണ് പലവട്ടം സിനിമയാക്കപ്പെട്ട ഫ്രാങ്കൻസ്റ്റൈൻ എഴുതിയത്. റൊമാൻറ്റിസിസം എന്ന കവിതാശൈലി കാരണം ഇദ്ദേഹത്തെ നമ്മുടെ ചെങ്ങമ്പുഴയുമായി താരതമ്യപ്പെടുത്താം. പിന്നെ ഇന്നത്തെ നായകൻ ബോട്ടപകടത്തിൽ മരിച്ചതിൻ്റെ അര നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച, എന്നാൽ ബോട്ടപകടത്തിൽ മരിച്ച കുമാരനാശാനുമായി തുലനം ചെയ്യാം. രണ്ടു കൂട്ടരും വിപ്ലവത്തിൽ വിശ്വസിക്കുകയും അതിനെ പുണർന്ന് ജീവിക്കുകയും ചെയ്തതിനാൽ. ദ നെസസിറ്റി ഓഫ് എത്തീസം എന്നുള്ള ലേഖനം എഴുതിയിട്ട് സ്ഥലത്തെ ബിഷപ്പുമാർക്കെല്ലാം ഈ മിടുക്കൻ അയച്ചു കൊടുത്തപ്പോൾ യാഥാസ്ഥിതികനും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ MPയും കൂടിയായിരുന്ന പിതാവ് സർ ടിമത്തി ഷെല്ലി കുപിതനായതിനാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നന്നായിട്ട് അപ്പൻ മാട്ടി മാസപ്പടിയുള്ള ചിക്കിളി അഡ്വാൻസും കുറച്ചു. പക്ഷേ പേഴ്സിയുടെ ബാല്യകാലം വളരെ സന്തുഷ്ടമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം അമ്മയും സഹോദരികളുമായി വളരെ അടുപ്പത്തിലായിരുന്നു. പിൽക്കാലത്ത് പേഴ്സി സഹോദരിയുടെ ഒപ്പം ഒരു നോവൽ വരെ എഴുതി. വിവാഹം എന്ന ഇടപാടിനോട് പേഴ്സിക്ക് വിരോധമായിട്ടും ഓക്സ്ഫോർഡിൽ സഹപാഠിയായിരുന്ന ഒരു പെൺകുട്ടി അപ്പൻ്റെ ക്രൂരത കാരണം ശ്വാസം മുട്ടിയിരുന്നതിനാൽ അവളെ അതിൽ നിന്നും രക്ഷിക്കാൻ ഒളിച്ചോടിപ്പോയി ആ 16-കാരിയെ കല്യാണം കഴിച്ചു. ചെറുപ്രായം കണ്ടിട്ട് നമ്മൾ ഞെട്ടേണ്ട. കാരണം റോമിയോ ആൻഡ് ജൂലിയറ്റിൽ ജൂലിയറ്റിൻ്റെ പ്രായം 14 ആയിരുന്നു. അതങ്ങനെ ഒരു കാലം. പിന്നെ അങ്ങോട്ടുള്ള പേഴ്സിയുടെ ജീവിതം ഏറെക്കുറെ വെള്ളത്തൂവലിൽ ജീവിച്ച നമ്മുടെ നക്സൽബാരി സ്റ്റീഫൻ്റെ കൂട്ടായിരുന്നു. മുഴു വിപ്ലവം. അയർലൻഡുകാരുടെ വിമോചനത്തിനായി പോയി പയറ്റുന്നു. ബ്രിട്ടീഷ് സർക്കാർ നോട്ടപ്പുള്ളി ആക്കുന്നു. തൻ്റെ ഗുരുവായിരുന്ന ഗോഡ്വിനിൻ്റെ 16-കാരി മകൾ മേരിയുമായി അനുരക്തനാകുന്നു. എന്നിട്ട് മേരി മാത്രമല്ല, മേരിയുടെ രണ്ടാം കൂടിയിലെ സഹോദരി ക്ലെയറിനെയും കൂട്ടി ഒളിച്ചുകൂടുന്നു. മറ്റൊരു കവി ലോർഡ് ബൈറനും കൂടി രംഗത്ത് വന്നപ്പോൾ സംഗതി വളരെ ബൊഹീമ്യനായി. സംഘത്തിലുള്ള ആർക്കും ആരെയും പരിണയിക്കാം. ഫ്രീ ലവ്. വർഷം ഏതാണെന്ന് മറക്കണ്ട. 1813. നമ്മുടെ ഇവിടെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ചുളുവിൽ ഉയർന്ന ജാതിക്കാരാകാൻ ബ്രാഹ്മണ പുരോഹിതർക്ക് സ്വർണവും പണവും കൊടുത്ത് സ്വർണ പശുവിലൂടെ പ്രവേശിച്ച് ഹിരണ്യഗർഭം നടക്കുന്ന കാലഘട്ടം. സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബോൺ അഗെയിൻ. അതൊക്കെ പോട്ടെ. സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, അയർലൻഡ്, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലൂടെ വിപ്ലവം പടർത്തി നടക്കുന്നതിനിടയിൽ പദ്യങ്ങളും ലേഖനങ്ങളും എഴുതിയ കൂട്ടത്തിൽ തൻ്റെ കൂട്ടുകാരൻ ജോൺ കീറ്റ്സിൻ്റെ 26-ാം വയസ്സിലുള്ള മരണത്തെക്കുറിച്ച് എഴുതിയ അഡോനേയസാണ് ഏറ്റവും പ്രസിദ്ധം. കീറ്റ്സ് മരിച്ചതിൻ്റെ പിറ്റേ വർഷം 30-ാം വയസ്സിൽ ഷെല്ലി മരിക്കുമ്പോൾ തൻ്റെ കൃതികൾ 200-ൽ താഴെ വിറ്റുപോയിരുന്നുള്ളൂ. എന്നാൽ തൻ്റെ ചങ്ങാതി ലോർഡ് ബൈറൻ്റെ കൃതികളാണെങ്കിൽ കൊട്ടക്കണക്കിന് വിറ്റുപോയി കഴിഞ്ഞു. പക്ഷേ റൊമാൻറ്റിസിസം എന്ന മേഖലയിൽ ഷെല്ലിക്കാണ് കൂടുതൽ സ്വാധീനം എന്ന് പറയപ്പെടുന്നു. ധാരാളം ചിലവാകുന്ന കള്ളും വാറ്റി വീര്യം കൂട്ടി കുറേശ്ശെ വിൽക്കപ്പെടുന്ന ചാരായവും പോലെ. ക്ഷമിക്കണം, കുമരകത്ത് വളർന്നതിൻ്റെ കുഴപ്പം ഇതാണ്, ഉപമകൾക്കെല്ലാം തെങ്ങും കള്ളിൻ്റെ വാടയുണ്ടാവും. വാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് തെങ്ങിൻ്റെ എല്ലാ ലഹരികളും ആസ്വദിച്ച് വളർന്ന ഒരു കുമരകംകാരൻ.